മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം,
കാരുണ്യാഭിഷേകം.
അഭിഷേകം
കാരുണ്യാഭിഷേകം,
അഭിഷേകം
കാരുണ്യാഭിഷേകം,
അഭിഷേകം
കാരുണ്യാഭിഷേകം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യപ്പെട്ട ഒരു മരണം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ മരണാസനരായ രോഗികളെ സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും ദൈവമേ നല്ല മരണം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കതിരുകൾ വീശും പരിശുദ്ധാത്മാവേ, എൻ ആത്മാവിൻ ആഴക്കടലിൽ വ്യാപരിക്കണമേ. ഏഴുദാന കതിരുകൾ വീശും പരിശുദ്ധാത്മാവേ, എൻ ആത്മാവിൻ ആഴക്കടലിൽ വ്യാപരിക്കണമേ. ഈ ആമർത്യഗണത്തെ മുഴുവൻ മുറകു കീടണമേ. കേഴുന്നോരുടെ ആത്മാവിൽ നീ പറന്നിറങ്ങണമേ. ത്യഗണത്തെ മുഴുവൻ മുറകു കീടണമേ. കീഴുന്നോരുടെ ആത്മാവിൽ നീ പറന്നിറങ്ങണമേ. ഏഴുദാന കതിരുകൾ വീശും പരിശുദ്ധാത്മാവേ, എൻ ആത്മാവിൻ ആഴക്കടലിൽ വ്യാപരിക്കണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശ്വരാധന ആരാധന,
ഈശ്വരാത്മാവേ നിറയണമേ.
ഈശ്വരാധന ആരാധന,
ഹല്ലേലൂയ,
ഹല്ലേലൂയ,
ഹല്ലേലൂയ.
ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബിയലമിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഒത്തിരി മക്കൾ മരിച്ചു പോകുവാനിട വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ മക്കളാണ്. ഇപ്പോഴൊന്നും മരിക്കുകയില്ല എന്ന് വിശ്വസിച്ചവരും കരുതിയവരും, അല്ലെങ്കിൽ അവർ ഇപ്പോൾ മരിച്ചു പോകില്ല എന്ന് കരുതിയ പല മക്കളുടെയും ആ ധാരണ തന്നെ മാറിയിട്ടുണ്ട്. അച്ഛൻ ഈ സംഭവം ഇപ്പോൾ ഇവിടെ പറയുവാൻ കാരണം, അച്ഛൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വെന്റിലേറ്റർ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോയി. അപ്പം ഇവിടെ കൊരുക്കിലൊക്കെ തുളച്ചിട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന അച്ഛൻ കൊടുത്തു, പ്രാർത്ഥിച്ചു, രോഗിലേപനൊക്കെ നൽകി. കുറേ ദിവസങ്ങളായി വെന്റിലേറ്ററിലായിരിക്കുന്ന രോഗിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ രോഗിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറേ ദിവസങ്ങൾ അടുത്തിരുന്ന് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഇരുന്ന് അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. കരണക്കൊന്ത് ചെല്ലുന്നു, വചനം അങ്ങനെ പറയുന്നു, നാവുകൊണ്ട് ഇങ്ങനെ പറയാൻ പരിശ്രമിക്കുന്നു. അത് നമുക്ക് കേൾക്കാം, ചെറിയൊരു സ്വരത്തിലേ നമുക്ക് കേൾക്കാം. ഇന്ന് രാവിലെ ആ രോഗി മരിച്ചു. അപ്പോൾ ഒരു മാസമായി ആ രോഗിക്ക് വേണ്ടി ജീവിത പങ്കാളിയും സഹോദരങ്ങളും മക്കളുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് ആ മരണത്തിലൂടെ ഒരു വചനം ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വചനം ഇപ്രകാരമാണ്, പ്രഭാഷകന്റെ പുസ്തകം 11:28 മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. അപ്പൊ എന്താണ് ഒരു 53 വയസ്സ് പ്രായമുള്ള ഈ സഹോദരി മരിച്ചപ്പോ എന്താണ് ഇത്ര വലിയ ഭാഗ്യം? നമ്മൾ ചിന്തിക്കും 53 വയസ്സിൽ ഒരു വ്യക്തി മരിക്കുന്ന ഒരു ഭാഗ്യമാണോ? പക്ഷെ ഈ ഭാഗ്യം എന്താണെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈശോ കാണിച്ചു തന്നു. എന്താണ്? ഈ വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് ഇത്രയ്ക്കും പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ടാവുകയില്ല. മാമോദീസയുടെ വേളയിൽ ഇത്രയും പ്രാർത്ഥന വ്യക്തി കിട്ടിയിട്ടുണ്ടാവുകയില്ല. മാമോദീസ എന്ന കൂദാശയിലൂടെ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ ഇത്രയും ആ കുടുംബം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുകയില്ല. ആദ്യ കുർബാന സ്വീകരണം നന്നായി ഒരുക്കിയിട്ടുണ്ടാകാം, പക്ഷേ ഇതുപോലെ കുടുംബം തീഷ്ണമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാവോ? അടുത്തത്, ആ വ്യക്തി ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വധുവായി, ആ വധുവിന് എത്ര മനോഹരമായിട്ടാണ് അവർ ഒരുക്കുക. ബ്യൂട്ടീഷ്യനും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം വളരെ മനോഹരമായി ഒരു വധുവിനെ അലങ്കരിക്കുന്നു. അലങ്കരിച്ചിട്ടും അങ്ങനെ മതിയാവുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു വധുവിനെ വരനെയോ അലങ്കരിക്കുവാനുള്ള മനുഷ്യരുടെ ആ ആഗ്രഹം, ആ പരിശ്രമം, അലങ്കരിച്ചിട്ടും വീണ്ടും വീണ്ടും പോരാ എന്നൊരു ചിന്തയാണ്. എന്നാൽ മരണത്തോടടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത് കുറേ സമയം ചെലവഴിക്കുവാനും ആ വ്യക്തിയെ പരിചയമുള്ളത് കൊണ്ട് അച്ഛൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താണ്? ഇന്ന് അച്ഛൻ ഈ റെക്കോർഡിങ്ങിന് തൊട്ട് മുൻപ് ശവസംസ്കാരത്തിന് പോയി. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മനോഹരമായ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ധാരാളം പൂക്കൾ, വാടിയ പൂക്കളല്ല, കൊഴിയാറായ പൂക്കളല്ല, മുട്ടുകളും വിരിഞ്ഞു തുടങ്ങിയ പുഷ്പങ്ങളുമാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്. കുറച്ചു നേരത്തേക്കുള്ളൂ ഈ പൂക്കൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ടത്. പ്രിയമുള്ളവരെ, വിടരാനുള്ള പുഷ്പങ്ങളും വിടർന്ന പുഷ്പങ്ങളുമാണ്, കൊഴിഞ്ഞ പുഷ്പങ്ങളല്ല, കൊഴിയാറായ ദളങ്ങളോടുകൂടിയ പുഷ്പങ്ങളല്ല. ദൈവം വിരിയുന്ന പുഷ്പങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. നല്ലതാണ് ദൈവത്തിന് ആവശ്യമുള്ളത്, നന്മയായിട്ടുള്ള ദൈവത്തിന് നന്മ തന്നെയാണ് ആവശ്യമുള്ളത്. ഈ ജീവിതത്തിൽ നന്മയായി ജീവിച്ചൊരു വ്യക്തി, പ്രിയമുള്ളവരെ, ഒരു മാസക്കാല രോഗശയിൽ കിടക്കുമ്പോൾ തിരുവചനം നിങ്ങൾ ഓർക്കണം, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയെ സന്ദർശിക്കുന്നവർക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത ദൈവം, അങ്ങനെയെങ്കിൽ ഒരു മാസക്കാലം ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ നമ്മൾ തുറക്കുകയായിരുന്നു. ഈ വ്യക്തി നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും ഒരു രോഗി രോഗാവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലണം, കാണണം, പ്രാർത്ഥിക്കണം. കാരണം ആ രോഗി നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന വ്യക്തിയാണ്. അവർ പാറാവുകാരാണ്, കാവൽക്കാരാണ്, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന കാവൽക്കാരാണ് ഒരു രോഗി. ആ രോഗിയെ നിങ്ങൾ അറിഞ്ഞാൽ പോകണം, കാണണം, സന്ദർശിക്കണം, പ്രാർത്ഥിക്കണം, സമയം ചെലവഴിക്കണം. കാരണം ഒരു മാസക്കാലം അടുത്തിരുന്ന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഈ വെന്റിലേറ്ററിലായിരുന്നിട്ട് പോലും ആ സഹോദരിയുടെ ഒരു അനുജത്തി സിസ്റ്ററാണ് അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി, കരണക്കൊന്ത ചൊല്ലി, ബൈബിൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്പോഴെന്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ്, പ്രിയമുള്ളവരെ, ആ സഹോദരിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഒരുക്കം മരണത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരു കവാടത്തിൽ വെച്ച് ആ കവാടത്തിലൂടെ കടന്നു പോകണം. ആ കവാടത്തിലേക്ക് എത്താനുള്ള ദൂരം മുഴുവനും പ്രാർത്ഥനയോടെ ഒരുക്കി എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ വചനത്തിന് അർത്ഥം മനസ്സിലായത്. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. ആ മരണം ഒരു വലിയൊരു പ്രാർത്ഥനാനുഭവത്തിലൂടെ, ഒരു ലോലമായ ഒരു പുഷ്പത്തിന്റെ ദളം പോലെ, ഒരു കനത്ത ഒരു അനുഭവമില്ലാതെ, ആത്മാവിന്റെ അഭിഷേകത്തോടെ ദൈവാത്മാവിലേക്ക് വിലയം പ്രാപിക്കുവാനുള്ള ആ ഒരു അഭിഷേകം ഈ ആത്മാവിന് കിട്ടുവാൻ മറ്റുള്ളവർക്കെല്ലാം സാധിച്ചു എന്നുള്ളത്. അവിടെ ദുഃഖമല്ല വേണ്ടത്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 116:15 വാക്യത്തിൽ പറയുന്നത്, തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് എത്ര അമൂല്യമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ മരണം ദൈവത്തിന് അമൂല്യമാകേണ്ടത് അവർ വിശുദ്ധരായി ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം അടുത്തുവെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താൻ തുടങ്ങും, നമ്മൾ അതിനെ വിശുദ്ധീകരിക്കാൻ തുടങ്ങും, നമ്മൾ ആ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റാൻ തുടങ്ങും, നമ്മൾ ആ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങും. കാരണം എനിക്ക് ഈ ലോകത്തിൽ ഇനി ചെയ്യാൻ കഴിയില്ല, ദൈവത്തിന് മാത്രമേ എനിക്ക് സമർപ്പിക്കാനുള്ളൂ, ദൈവം മാത്രമേ എന്നെ രക്ഷിക്കാനുള്ളൂ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ അമൂല്യമായൊരു നിധിയായി ഞാൻ കൊടുക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് രോഗശയിൽ കിടക്കുന്നവർ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഇത് അമൂല്യമാണ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകം 7:1 തിരുവചനത്തിൽ പറയുന്നത്, മേൽത്തരം പരിമള തൈലത്തെക്കാൾ സൽപ്പേരും
ജന്മദിനത്തെക്കാൾ മരണദിനവും ഉത്തമമാണ്. അതുകൊണ്ട് മരണം ഒരു വേദനയല്ല, ഭാഗ്യമാണ്. വിശുദ്ധരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല മരണത്തിന് ഒരുങ്ങേണ്ടവരാണ്. കാരണം ഓരോ നിമിഷവും നന്മയായി ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ചയായി സമർപ്പണമായി നമ്മുടെ ജീവിതത്തെ നൽകുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഭാരമുണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് മരണദിനവും ഭാഗ്യദിനമായി കാണണം. അതെങ്ങനെയാണ് ഭാഗ്യമാകുന്നത്? ആ വ്യക്തി അതിനെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഓടുന്നതിനേക്കാൾ സമ്മാനം വാങ്ങിക്കുന്ന നിമിഷത്തിൻ്റെ ആ ഒരു നിമിഷം വളരെ വിലയുള്ളതാണ്. ഓടാൻ നിൽക്കുന്നതിനേക്കാളും ഓടുന്നതിനേക്കാളും നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആദ്യം ഓടിയെത്തി സമ്മാനം വാങ്ങിക്കുന്ന നിമിഷമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു ഓടാൻ നിന്നു, ഓടിത്തുടങ്ങി ജീവിതം. പക്ഷെ മരണം അത് സമ്മാനം വാങ്ങുന്ന നിമിഷമാണ്. അത് വഴി തെറ്റാതെ ട്രാക്ക് തെറ്റാതെ ഫസ്റ്റ് ഓടിയെത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മൾ ഓടിയാൽ മതി, വിശ്വസ്തത ഓടിയാൽ മതി. അപ്പം ഈ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ അവിടെ വിശ്വസ്തതയോടെ ആ സമ്മാനം വാങ്ങിക്കുവാൻ കൃപ നമുക്ക് വേണം. ഭയപ്പെടരുത്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പാവന നിമിഷമിത തിരുജീവൻ പകരും മല നിമിഷമിത നമനാഥന സ്തുതി പാടിട മനവീണകൾ നീട്ടിപ്പാടിട
കർത്താവായിശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്
എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്
എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കർത്താവായിശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവിനോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് ഒന്നായി തീരുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ, ഞങ്ങളുടെ മാംസമായി രക്തമായി മാറുന്ന അങ്ങയെ, ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും അങ്ങയെ സ്വന്തമാക്കുവാൻ കൃപ നൽകണമേ. അതിനൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. ഞങ്ങൾ അങ്ങയിലും ഒന്നായി തീരുവാൻ കൃപ, അപ്രകാരം ഒരു ജീവിതത്തിനായി ഞങ്ങളെ ക്രമപ്പെടുത്തണമേ, ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതം ഏത് സമയവും അങ്ങ് വിളിച്ചാൽ കർത്താവേ ആ വിളി കേട്ട് അങ്ങ് സന്നിധിയിലേക്ക് വരുവാൻ ഒരു തടസ്സവും കൂടാതെ നോ പറയാതെ ആത്മാവിൽ ഒരുക്കമുള്ളവരായി തീരുവാൻ, ശരീരത്തിൽ വിശുദ്ധിയും ഹൃദയത്തിൽ ദൈവസ്നേഹവും ആത്മാവിൽ ദൈവത്തിനോടുള്ള വലിയൊരു സ്നേഹവും അങ്ങയുടെ ആത്മാവിൽ വിലയം പ്രാപിക്കുവാനുള്ളൊരു ദാഹവും ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകവും അതിലെ വസ്തുക്കളോടും സുഖത്തിനോടും നോ പറയുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർത്തു. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ.
പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.